أنستم لأنفسكم فذوقوا ما كنتم تكنزون. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ വേദക്കാരിൽപ്പെട്ട പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നു. വയസുദ്ദൂൻ അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം പണ്ഡിതന്മാർക്കും വേദക്കാരും അല്ലെങ്കിൽ പാതിരിമാർ പുരോഹിതന്മാർ ഇവരൊക്കെ ജനങ്ങളിൽ നിന്ന് ധാരാളം സമ്പത്തുകൾ ശേഖരിക്കുന്നുണ്ട്, അത് പള്ളിയുടെ ആവശ്യമാണ്, മറ്റുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ശേഖരിക്കുന്നു. അതിലൊരു വലിയ ഭാഗം അവർ സ്വയം തിന്നുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അതവർ ചെയ്യുന്നത് ഈ ജനങ്ങളിൽ നിന്ന് ഈ സമ്പത്ത് ഇതാക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി എന്നുള്ളു. അതിപ്പോൾ ജൂതന്മാരായാലും കുരിശുദ്ധക്കാരായിരുന്നാലും അവർ രണ്ടും ചെയ്യുന്നത് അതന്നെയാണ്. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ ആളുകളും അവരും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറയാൻ പോകുന്ന ശിക്ഷ ബാധകമാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ദർഗകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരുപാട് സമ്പത്തുകൾ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയുള്ള ഇതിലാണല്ലോ. അപ്പം ഹിന്ദുക്കട ഇതിലാണെങ്കിൽ ഈ വെങ്കടേശ്വര ക്ഷേത്രം, ഗുരുവായൂർ, അവിടെയൊക്കെ ഉള്ള വരുമാനത്തിന് കയ്യും കണക്കുമില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും പല ഓഹരികളിലായിട്ട് അതും കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ അവർ ചെയ്യുക, ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ നേരായ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുക. മാത്രമല്ല, ഇങ്ങനെയുള്ള ചീത്ത പ്രവർത്തനങ്ങൾ പൊതു സമൂഹത്തിൽ അവർ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനോട് മറ്റുള്ളവർക്ക് തന്നെ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതിലിപ്പം നമ്മൾ പരസ്യമായിട്ട് പരസ്പരം മുസ്ലിങ്ങൾ തമ്മിൽ ആക്ഷേപിക്കുന്നതും പിന്നെ ചീത്ത പറയുന്നതും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് പോലും നമ്മോടൊരു വെറുപ്പുണ്ടാകുന്ന, അപ്പോൾ അവിടെയൊക്കെ പല പണ്ഡിതന്മാരും ഈ യസുദ്ദൂൻ അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവിടെ ആളുകളെ തടയും എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അമുസ്ലിങ്ങൾ ആളുകളെ തടയുന്നത് മാത്രമല്ല, അതിൽ പിന്നെ ഇതും കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ടത്, മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ഈ ദീനിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന്, അതിൻ്റെ ശിക്ഷയാണ് ഇവിടെ ബബഷിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ പറയുന്നത് യൗമ യുഹ്മ അലൈഹ. യുഹ്മ എന്ന് പറഞ്ഞാൽ ഈ കാച്ചി പഴുപ്പിക്കുക എന്നുള്ളതാണ്. ഇരുമ്പ് അല്ലെങ്കിൽ ലോഹം, ഇരുമ്പ് എന്നല്ല, ലോഹം വാക്കിൽ നിന്നും അവിടെ ചുട്ടുപഴുത്ത എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ ലോഹങ്ങൾ ഇതിൽ തീയില് ചുട്ടുപഴിപ്പിക്കുന്ന ആ ദിവസം അലൈഹ ജഹന്നമിൻ്റെ ആ നരകത്തിൽ എന്ന് യുഹ്മ അലൈഹ, അത് കാച്ചിപ്പഴുപ്പിക്കപ്പെടുന്ന ദിവസം ഫീ നാരി ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നിയിൽ ഫത്തുക്വാ ബിഹ ജിവാഹു. തുക്വ എന്ന് പറഞ്ഞാൽ മിക്കുവായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തിരിപ്പെട്ടി മിക്കുവായ, മിക്കുവായ എന്താണ്? നമ്മുടെ നാട്ടിൽ പറഞ്ഞ അല്ല, നമ്മളെ ഈ അറബി പാഠപുസ്തകത്തിലൊക്കെ ഇസ്തിരിപ്പട്ടിക്ക് അതിന്റെ അടിയിൽ മിക്കുവായ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജബ്ഹത്ത് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, അതിന്റെ ബഹുവചനാണ് എന്ത്? ജിബാഹു. അവരുടെ നെറ്റിത്തടങ്ങളിൽ ചൂട് വെക്കുന്നു. ജുനൂബുഹും അവരുടെ പാർശ്വങ്ങളിൽ, ലുഹൂറുഹും അവരുടെ മുതുകുകൾക്ക് ഇതിൽ ആദ്യം ഇതിൽ വെക്കും, അപ്പം ചെരിഞ്ഞു കിടക്കും, അപ്പം ആ ഭാഗത്ത് അപ്പം കമിഴ്ന്ന് കിടക്കും, മലർന്നു കിടക്കും, അപ്പോൾ പിന്നെ ബാക്കിലും ഈ ഇതുകൊണ്ട് ഈ ലോഹം ചുട്ടു പഴുപ്പിച്ചിട്ട് പൊള്ളിക്കും. ഇതിപ്പം പിന്നെ യുഫ്തനൂൻ ഫതന എന്ന് പറഞ്ഞ യെസ് അവർ ചോദിക്കുന്നു അനിസാത്തി അന്ത്യ ദിനത്തെ പറയുക യോമഹു മലനാരി യുഫ്തനൂൻ, അവർ നരകത്തിൽ ചുട്ടു പഴുപ്പിക്കപ്പെടുന്ന ആ ദിവസമാണ് ഈ ഖിയാമനാള് ഉണ്ടാകാൻ പോകുന്നത്. വേറെ ഒന്നിലും പിന്നെ വലഹും ഫി ജഹന്നമ മിഹാദുൻ വഗവാഷ്. മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, ഗവാഷ് എന്ന് പറഞ്ഞാൽ പൊതപ്പ്. അടിയിലും താഴെയും മേലെയും ചൂട് ഉള്ള ഒരവസ്ഥക്ക് ഇവിടെയും എല്ലാ ഭാഗവും. എന്നിട്ട് ഹാദാ ഇതാണ് മാ കനസ്തു കനസ. കനസ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. അതിലാണ് എന്ത്? കൻസ്. കൻസ് നമ്മളെ ഇപ്പൊ നിധി, ട്രഷർ എന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പൊ ഈ അവിടെ ബാങ്ക് മസ്കത്തിനായിട്ട് ഉണ്ടല്ലോ ഒരു കൻസ് എന്ന് പറഞ്ഞിട്ടൊരു എം പി ആ കൻസ്. ആദാ മാ കനസ്തും ലി അംഫുസിക്കും, ഇത് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെച്ചതാണ്. ഫസൂഖൂ ആയതിനാൽ നിങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ രുചിക്കുക. മാ കുന്തും തെക്കിനിസൂൻ, മാ കുന്തും നിങ്ങളായിരുന്ന ഒന്ന്, കുന്തും തെക്കിനിസൂൻ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചു വെച്ച്, നിക്ഷേപം സമ്പാദമല്ല നിക്ഷേപിക്കുക, അതാണ് കൻസ് നിധിക്ക് പറയുന്നത്. അത് ഇന്ന ഇദ്ദത്ത് ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. إن عدة الشهور عدة ورجان دارتم عدة إنم. അതേസമയം ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഭർത്താവ് മരിച്ച സ്ത്രീ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ആചരിക്കേണ്ട ആ എണ്ണം, അതിനെ പറ്റിയിട്ടാണ് ഇദ്ദ. ഇതും അതത് എന്ന വാക്കിൽ നിന്ന് വരുന്നത്, എണ്ണിക്കണക്കാക്കപ്പെട്ടത്. അയ്യാമിൻ മഹദൂദാത്ത്. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും, പിന്നെ ആർത്തവമുള്ള സ്ത്രീയാണെങ്കിൽ 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 ആർത്തവകാലം എന്നുള്ള ആ കണക്ക്, ആർത്തവമില്ലാത്ത സ്ത്രീയാണെങ്കിൽ 3 മാസം, ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ 4 മാസവും 10 ദിവസവും, ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെ. ഇതൊക്കെയാണ് ഇദ്ദേഹയുടെ കണക്കുകൾ, പല വിധത്തിലാണത് ഉള്ളത്. അപ്പം ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഷഹ്റ് എന്താണ്? ഷഹ്റ് മാസം. അതിൻ്റെ ബഹുവചനം എന്താണ്? ഷുഹൂർ. വേറെ ഈ ഒരു ബഹുവചനം ഉണ്ട് ഇതിന്, അഷുഹുർ, അർബഅത്ത അഷുഹുർ എന്ന് പറയുന്നു. അപ്പൊ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസങ്ങൾ. ഫീ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ, രേഖയിൽ, അല്ലെങ്കിൽ വിധി നിശ്ചയിച്ചതിൽ, അത് ലോഹുൽ മഹ്ഫൂളാകാം, ബാക്കി എന്തും ആവാം, അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. യൗമ ഖലഖ സമാവാതി വൽ അർദ്, യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. ആകാശഭൂമി എന്ന് പറയുമ്പോൾ സൂര്യനൊക്കെ അതിൽ പെട്ടു, സൂര്യൻ വരുമ്പോഴാണല്ലോ ഇവരെ മാസവും ദിവസവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അന്ന് മുതൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മാസങ്ങൾ 12. അതിൽ മിൻഹ, അതിൽ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ ഹുറും, പവിത്രമായ മാസങ്ങളാണ്, പവിത്രമായ 4 മാസങ്ങൾ, ടോട്ടൽ മാസം 12. അപ്പം ദാലിക്ക ദീനുൽ ഖയ്യിം, ഇതാണ് ചൊവ്വായ മതം, ദീന് മാസത്തിൻ്റെ കാര്യത്തിൽ ചൊവ്വായ മാർഗം ഇതാണ്. ആയതിനാൽ ഫലാ തെളിലിമു ഫീഹിന്ന, ഫലാ തെളിലിമു, നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. ഫീഹിന്ന, ഫീഹിന്ന എന്ന് പറഞ്ഞാൽ അവകളിൽ, ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ അക്രമം ചെയ്യുമ്പം അത് വേറൊരാളോട് അല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളോട് തന്നെ സ്വന്തത്തോടാണ് നിങ്ങളിത് ചെയ്യുന്നത്. വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ. അൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. കാഫത്തൻ, കാഫത്തൻ ആഗമാനം, അല്ലെങ്കിൽ മുഴുവനുമായിട്ട്. ഉദുഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. അപ്പം നിങ്ങൾ പൂർണ്ണ, കമാ കാഫത്തൻ, കമാ യുഖാതിലൂനക്കും കാഫ, കമാ യുഖാതിലൂനക്കും, അവര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ. അതായത് ഈ 4 മാസത്തിൽ എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ മാസങ്ങളാണ്. ഇതിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ അക്രമം, അക്രമം നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ്. ഇനി ഈ മാസങ്ങളിൽ, ഇതിവിടെ മസ്ജിദുൽ ഹറാമിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്, അവിടെ യുദ്ധം പാടില്ല, പക്ഷെ അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് യുദ്ധം ചെയ്യണം. അതുപോലെ യുദ്ധം ഹറാമായ മാസത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. അതേസമയം മറ്റവരും നിങ്ങളോട് യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ വന്നാൽ, അവരും ആഗമാനം നിങ്ങളോട് യുദ്ധം ചെയ്തതുപോലെ നിങ്ങളും എല്ലാവരും അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തുടക്കം ഉണ്ടാവാൻ പാടില്ല. ഒരു വിധത്തിൽ ഇവിടെ കരാറു പാലനത്തെ സംബന്ധിച്ചിട്ട് വളരെ കർശനമായ നിയമങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നത്. അതായത് പിന്നെ കരാറു പാലനം എന്ന് പറഞ്ഞാൽ മുഹാവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ ആ ഇതുമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു നാടുമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു കരാറുണ്ടായിരുന്നു, യുദ്ധമില്ല കരാർ. ആ കരാറ് അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് മുഹാവിയ റളിയല്ലാഹു അൻഹു ഒരു സൈന്യസന്നാഹം നടത്തി, അതിൻ്റെ ബോർഡറിൽ കൊണ്ടുപോയിട്ട് നിർത്തി സൈന്യങ്ങളെ. അപ്പം അന്ന് ജീവിച്ച സച്ചരിതരായ പണ്ഡിതന്മാർ വിലക്കി, അത് പാടില്ല. എന്തുകൊണ്ട്? കാരണം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ 12 മണി, ആ ദിവസം കരാറ് കഴിയുന്ന 12 മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ചാടി വീഴുക ശത്രുവിൻ്റെ മേലെ. അപ്പം അന്നത്തെ പണ്ഡിതന്മാരത് സമ്മതിച്ചിട്ടില്ല, അവർ പറഞ്ഞത് പാടില്ല, നമ്മള് കരാറ് റദ്ദാക്കുന്നതായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം ശരിയായിക്കെ തന്നെ യുദ്ധം ഹറാമായ മാസത്തിൽ നിങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവരിപ്പോൾ ഒരുങ്ങിയാൽ നിങ്ങളും എല്ലാവരും അവരോട് യുദ്ധം ചെയ്യുക. എന്നിട്ട് പറയുന്നു വഹരമോ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നല്ലാഹു മഅൽ മുത്തഖീൻ എന്ന്. വഹരമോ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു, മഅൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നൊരു ഷെയ്ഖ് പറഞ്ഞത് വാഹിദു മസ്തതഅത്തു മിൻ ഖുവ്വത്തിൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന്, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ കരുതണം. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്നമൻ നസ്റു ഇൻദല്ലാഹി ലിൽ മുഅ്മിനീൻ എന്നൊരായത്തുണ്ട്, അദ്ദേഹം അതെടുത്ത് കോട്ട് ചെയ്തിരുന്നു, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു വാഗ്ദത്തം നൽകിയിട്ട്. അതുകൊണ്ട് ആ കണ്ടീഷൻ നിങ്ങൾ ആദ്യം പാലിക്കണം എന്നുള്ളതാണ്. എന്ത്? ആദ്യം മുഅ്മിനീങ്ങൾ നിങ്ങൾ ആവണം, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ന്. അപ്പം നസ്റ് അള്ളാഹ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സത്യവിശ്വാസികൾക്ക്. അപ്പം നിങ്ങൾ സത്യവിശ്വാസികളായി തീർന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം. അപ്പം നിങ്ങൾ ഈ ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ വൈദാ കൈലലഹും കുഫു ഐദിയക്കും അഖീമുസ്സലാത്ത വാതു സക്കാത്ത, അവർ യുദ്ധത്തിന് സമ്മതം ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കൈകളെ മടക്കി വെക്കുക. ഇപ്പം നിങ്ങൾ എന്താ വേണ്ടത്? അഖീമുസ്സലാത്ത വാതു സക്കാത്ത, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള. അപ്പം അള്ളാഹുവിൻ്റെ സഹായം വരണമെങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആയിരിക്കേണ്ടതുണ്ട് പ്രയോഗത്തിൽ തന്നെ. അപ്പം വഹരമോ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, മഹൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂടെയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ആ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് കഴിഞ്ഞ ഒരു ആയത്തിൽ പറഞ്ഞതുപോലെ ആ കടുത്ത യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ശത്രുപക്ഷത്ത് നിന്ന് ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട് എനിക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞാൽ അവന് നിങ്ങളത് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അവൻ എനിക്കിത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ കഴിക്കുന്നതിന് പകരം അവന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കണം എന്നാണ്. അത്രയും വിശാലമാണ് കാഴ്ചപ്പാട്. ഇനി പറയുന്നത് ഇന്നമൻ നസീ, ഇന്നമൻ നസീ, നസീ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നോട്ട് മാറ്റൽ. നസായാണത്, നൂന് ഇത് നസിയ എന്ന് പറഞ്ഞാല് മറക്കുക എന്നുള്ളത് അർത്ഥം. നസിയ ഉസ്താദിന് കുറ്റു. അതെ, ഇന്നമൻ നസീഉ, തീർച്ചയായും പിന്നോട്ട് മാറ്റൽ. അതന്നെയാണ് ഇവിടെ മനിക്ഫാന്റെ ഒരു മുരീദ് ഇവിടെ വന്നിരുന്നു. അന്ന് നജീബ് സാഹിബ് വിളിച്ചിട്ട് നമ്മളൊക്കെ പോയി. അന്ന് മൂപ്പര് അവിടെ നിന്ന് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. അതായത് മാസങ്ങളെ മാറ്റിമറിക്കുക. അത് മൂപ്പര് പറഞ്ഞത് അവരുടെ ഒരു ഇതുണ്ടല്ലോ, കലണ്ടർ. ആ കലണ്ടർ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നിന് അത് സ്ഥാപിക്കാൻ വേണ്ടി ഈ ആയത്താണ് അദ്ദേഹം മോദി അവതരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന വലിയ അപരാധമാണ്. ഒന്ന്, ലോകത്താരും പിന്നെ പെരുന്നാൾ ആഘോഷിക്കാത്ത ഒരു ദിവസത്തിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ കോഴിക്കോട് പെരുന്നാൾ നമസ്കാരവും പെരുന്നാളും ആഘോഷിച്ചു, അതൊന്ന്. ഈ ദീനിൽ ഫർക്ക് ഉണ്ടാക്കുന്ന പ്രവർത്തനം. മറ്റൊന്ന്, ഖുർആന്റെ ഒരു ആയത്തിനെ തെറ്റായി വിശദീകരിച്ചു. ഇത് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് ആ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പണ്ഡിതന്മാരും അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇവർ പറയുന്ന രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്, പിന്നെ ഇവിടുത്തെ ഖാദിമാരും ആൾക്കാരും ഒക്കെ മാറ്റിയതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 1400 കൊല്ലത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം തീരെ ജനങ്ങളുടെ മനസ്സെന്ന് പോയിട്ട് നോമ്പും പെരുന്നാളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവണമല്ലോ. ആ തുടർച്ചക്ക് ഒരു ഭംഗം വന്നിട്ട് ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ല, അതായത് നോമ്പുമില്ല, പെരുന്നാളും ഇല്ല, നിസ്കാരവും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം കുറേ കഴിഞ്ഞു പോവുക. പിന്നെ കുറേ പണ്ഡിതന്മാർ എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചിട്ട് അവർക്ക് തോന്നിയ പോലെയല്ല ഇത്, ആ തുടർച്ച അന്ന് മുതലേ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കണക്ക് കൂട്ടിയിട്ടാണ് അന്ന് ഇത് നോക്കി, എന്ത് ഗോളശാസ്ത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്? അപ്പൊ ഓരോരുത്തർ ഒന്ന് പറയാം. പോട്ടെ, ഇന്നമൻ നസീഉ, പിന്തിക്കല്, മാസങ്ങളെ പിന്തിക്കല്, പിന്നോട്ട് മാറ്റൽ, സിയാദത്തുൻ ഫിൽ കുഫർ, സിയാദത്തുൻ ഫിൽ കുഫർ, കുഫറിൽ വർധനയാണ്. എന്താണ് കുഫറിൽ വർധന എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ തന്നെ കുറെ കുഫറുകൾ ചെയ്യുന്നുണ്ട്, അക്കൂട്ടത്തിൽ ഒരു കുഫറ്. അത് ഈ ഇഫ്താർ പാർട്ടി വലിയ വലിയ ഹോട്ടലുകൾ നടത്തുന്നുണ്ടല്ലോ, അവിടെ ഒരു പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിലിപ്പിനോ സ്ത്രീകളെയൊക്കെ ഉപയോഗപ്പെടുത്തും. ഞാൻ അതിൻ്റെ ആളോട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടി നിങ്ങളിത് ചേർക്കണം, ബാക്കി നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ എന്തെങ്കിലും ആയിക്കോളും. പക്ഷെ ഈ നോമ്പ് തുറ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ്താർ എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത് ഒക്കെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ്, ഷിയാറാണത്. നമ്മുടെ ഭാവനയിൽ മനസ്സിൽ വരേണ്ടത് നോമ്പ് തുറ എന്ന് പറയുന്നത് മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണത്. അതാണ് നമ്മുടെ അടുത്ത് വരേണ്ടത്, നമ്മുടെ റോൾ മോഡൽ അതാണ്. ഒരു നിക്കാഹും ആവട്ടെ, അവിടുത്തെ ഖതീബ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് നടക്കുന്ന റിഹാബ്, അതിൻ്റെ ഇത് ചുറ്റുപാട് ഏതാണ്? മസ്ജിദുൻ നബവിയാണ്. അങ്ങനെ അവിടെ നടക്കുന്ന ഒരു കാര്യം, അവിടെ നടക്കേണ്ട ഒരു കാര്യം, അത് കൊണ്ടുപോയിട്ട് ഒരു ബാർ ഹോട്ടലിൽ നടത്തുക എന്ന് പറയുന്നത് ആ ചിഹ്നങ്ങളെ അപമാനിക്കലാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ ഓപ്പറ ഹൗസിൽ ഇത് പാത്തി ഓതിയിട്ട് മറ്റേ പറ ഇത് തോന്നുന്നു. അതെന്താണ്? കള്ളു കുടിക്കുമ്പോൾ ബിസ്മി അല്ലെന്നതിൻ്റെ ഇതാണത്. കള്ളു കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിക്കുക, അതാണ്. അപ്പം വളരെ ശ്രദ്ധിക്കും, ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള തോന്നിയവാസങ്ങൾ എന്തും എവിടെ വെച്ച് നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കൊണ്ടുപോയിട്ട് അത് ചെയ്യുന്നത് മഹാപാതകമാണ്. കാരണം ബലിപീഠത്തിൽ മറ്റുള്ളവർ ബലി നടത്തുന്ന ആ പീഠങ്ങളിൽ കൊണ്ടുപോയിട്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ട് അവിടെ വെച്ച് അർത്ഥ ഇത് ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ, അതിൻ്റെ ഒരു ഇത് വരും. അതുകൊണ്ട് തന്നെയാണ് അത് നിഷേധിച്ചിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത്. അപ്പം ഇന്നമസ് നസീഉ സിയാദത്തും ഫിൽ കുഫർ, അല്ലെങ്കിൽ തന്നെ ധാരാളം കുഫർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടുതലിൽ ഇതൊന്നും കൂടി ഒരു വർധനയാണ്, ആ കുഫറിൽ ഒരു വർധനയാണ് ഈ മാസങ്ങളോടുള്ള ഈ കളി. യുദല്ലു ബിഹി, അതുകൊണ്ട് വഴി പിഴപ്പിക്കപ്പെടുന്നു എന്നാണ്. അതല്ല യുദില്ലു, ഉദില്ല യുദല്ലു, അതല്ല യുദില്ലു, ഉദില്ല യുദല്ലു, വഴി പിഴപ്പിക്കപ്പെടുന്നു. ബിഹി, അതുകൊണ്ട്, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. യുഹില്ലൂനഹു, അതുമൂലം അവരനുവദനീയമാക്കുന്നു. ആമൻ, ഒരു കൊല്ലത്ത്. വയുഹരീമൂനഹു, അതുകൊണ്ട് അവര് ഹറാമാക്കുന്നു ആമൻ ഒരു കൊല്ലത്ത്. എന്ന് പറഞ്ഞാൽ വതാ എന്ന് പറഞ്ഞാൽ ഒപ്പിക്കാൻ വേണ്ടി, യോജിപ്പിക്കാൻ വേണ്ടി. അതായത് ഈ ഒന്ന് യുദ്ധം ഹറാമായ മാസം, അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി കൊല്ലത്തിൽ 14 മാസങ്ങൾ ആക്കിയിട്ട് മാറ്റിയിട്ട് ഇത് ഇവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതാണ്. മറ്റൊന്ന് ഈ വിളവെടുപ്പുണ്ടല്ലോ, ഈത്തപ്പഴം പഴുക്കുന്നതും മറ്റുമൊക്കെ, അത് ഈ ഹജ്ജിന് പോകുന്ന സമയം അതുമായിട്ട് യോജിച്ചു വന്നാൽ അവർ ഇത് പഴങ്ങൾ പറിക്കാൻ കൊയ്യാനൊന്നും പറ്റില്ല. അപ്പം അത് ഈ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതാണ് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മാറ്റിയപ്പം ഇതിൻ്റെ ഘടന, മാസങ്ങളുടെ ഘടനയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ഹജ്ജത്തുൽ വിദാഇൻ്റെ ആ ഇത് വന്നപ്പം ഇത് ശരിക്ക് കാലഗണന അതിൻ്റെ യഥാർത്ഥ കാലത്തിലേക്ക് ഒത്ത് വന്നിട്ട്, കുറേ മാറിയാലും പിന്നെയും എല്ലാം തിരിഞ്ഞ് തിരിഞ്ഞ് വരുമ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ രണ്ടും ഒരുപോലെയാവുമല്ലോ, ശരിയായി വരുമല്ലോ, അതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ നസീഖ് നിങ്ങൾ നടത്താൻ പാടില്ല. ഇദ്ദത്ത മാഹറമല്ലാഹു, അല്ലാഹു നിഷിദ്ധമാക്കിയതിൻ്റെ എണ്ണത്തോട് ഒപ്പിക്കാനും അങ്ങനെ ഫയുഹല്ലു മാഹറമല്ലാഹു, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുവാൻ വേണ്ടിയും. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലായിട്ടാണ് വരുന്നത്. സുയ്യിന ലഹു, സുയ്യിന ലഹു, അവർക്ക് ഭംഗിയുള്ളതാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? സുഉ അഅമാലിഹിം, അവരുടെ ദുഷ്പ്രവൃത്തികൾ, അവരുടെ പ്രവർത്തനങ്ങളുടെ ചീത്തയെ അവർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികളെ അവർക്ക് ഭംഗിയുള്ളതാക്കിയിട്ട് കാണിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാഹു, അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, ലാ യഹ്ദി, അവൻ നേർമാർഗത്തിലാക്കുകയില്ല അൽ ഖൗമൽ കാഫിരീൻ, അവിശ്വസിച്ചതായ ഒരു ജനതയെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി നിൽക്കുന്ന ഒരു ജനതയെ ഒരിക്കലും അവൻ സന്മാർഗത്തിലാക്കുകയില്ല. ഇനി ഇവിടുന്ന് മുതൽ, കാരണം ഈ സൂറത്ത് തുടങ്ങിയത് മുതൽ ഈ മുശ്രിക്കുകളുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നീട് കുറച്ച് ഭാഗങ്ങൾ ഈ അഹ്ലി കിതാബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മുനാഫിക്കുകളുടെ കാര്യങ്ങളും പിന്നെ ബഹുദൈവ വിശ്വാസികളുടെ കാര്യങ്ങളും ഒക്കെ ആണ് ഈ ഇതിൻ്റെ അവസാനം വരെ, പ്രത്യേകിച്ച് തബൂക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മാലക്കും, നിങ്ങൾക്ക് എന്താണ്? ഈ മാലക്കും എന്ന് പറയുമ്പോൾ ഇവിടെ മാക്ക് ഒന്ന് എന്ത്, അല്ലെങ്കിൽ യാതൊന്ന്, അല്ലെങ്കിൽ നോ, ഇവിടെ അത് ഓരോ സ്ഥലത്തും അതിൻ്റെ ഇതനുസരിച്ച്. മാലക്കും, നിങ്ങൾക്ക് എന്താണ് എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൻ്റെ അടുത്ത ആയത്ത് വരും, അടുത്ത വാക്ക് വരുമ്പം ഇത് മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താണ്. ഇതാ കൈലലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറു, ഇൻഫിറു എന്ന് പറഞ്ഞാൽ എന്താ, പുറപ്പെട്ടു പോവുക, പുറപ്പെട്ട് പോവുക. ഫി സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോവുക. ഈ പുറപ്പെടലാണ് നമ്മളെ തബ്ലീഗ് ജമാഅത്തുകാരും ഇത് പറയുന്നത്, എല്ലാവരും പുറപ്പെട്ടു പോയതാണ്. അതായത് അവർ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സമ്പ്രദായം, കാരണം ദീനിൽ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അതവർ സ്വയം ഉണ്ടാക്കിയതാണ്. ആ 4 ദിവസവും 40 ദിവസവും 4 മാസവും ഒക്കെ അവരുണ്ടാക്കിയതാണ്. പക്ഷെ അതിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ബദറിൽ പോലും പിന്നെ സഹാബികൾ ഇങ്ങനെ പുറപ്പെട്ടു പോയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. കാരണം ബദറിലേക്ക് അവരെ കൊണ്ടുപോയത് കനമ യുസാക്കൂനയിലൽ മൗത്ത് എന്നാണ്, മരണത്തിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവരെ കൊണ്ടുപോയതാണ്. അല്ലാതെ അവർ പുറപ്പെട്ടു പോയതല്ല. അവർ പ്രിഫർ ചെയ്തത് എന്താണ്? അബൂ സുഫിയാന്റെ ആ 40 ആളുള്ള കച്ചവട സംഘമായിരുന്നു അവർ പ്രിഫർ ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചത് മറ്റേ ഭാഗത്ത് പോകുന്നു. അങ്ങനെ അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ബദറിലേക്ക് കൊണ്ടുപോയത്. അതുപോലും ഇവർ പറയുന്ന എന്താണ്? അവർ പുറപ്പെട്ടു പോയതാണ്. വാസ്തവത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് ഈ 4 ദിവസവും 40 ദിവസവും പിന്നെ 4 മാസം എന്നൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളാണ് അവരുടെ സൗകര്യത്തിന് വേണ്ടി. ഇദാ ഖീലലക്കും ഇൻഫിറു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പുറപ്പെട്ടു പോകൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഇസ്സാഖൽത്തും നിങ്ങൾ കനം തൂങ്ങി നിൽക്കുകയാണോ? സഖുല എന്ന് പറഞ്ഞാൽ സഖുലത്ത് മവാസീനുഹു, ഭാരം തൂങ്ങുക, ഭാരം തൂങ്ങുക. സഖീൽ എന്ന് പറയുമ്പോൾ ഹെവി, ഖഫീഫ് ലൈറ്റ്, അതാണ് സഖീലും ഖഫീഫും. ഇസ്സാഖൽത്തും ഇലൽ അർളി എന്നാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങി നിൽക്കുകയാണോ? നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങി നിൽക്കുകയാണോ? അറളീത്തും ബിൽ ഹയാത്തി ദുനിയ, അറളീത്തും നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? ബിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതവും കൊണ്ട്. നമ്മൾ ഇന്നിപ്പോ ദീനിന്റെ കാര്യം പറയുമ്പോൾ അല്ല, ആർക്കും സമയമില്ല, എല്ലാവർക്കും ബിസിയാ, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവിടെ പോയാൽ നമുക്ക് ഭൗതികമായ വല്ല ഒരു നേട്ടവും അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പോകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകും. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരാട്ടിൻ്റെ ഞണമ്പ് എന്നാണ് അത് മലയാളത്തിൽ ഇത് കൊടുക്കുന്നത്. അവിടെ പോയ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളവിടെ മുട്ടും കാലിൽ എഴഞ്ഞിട്ട് നിങ്ങൾ പോവുമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു നല്ലൊരു ക്ലാസ്, അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു, വിളിച്ചൊരാളാണ്, അയാൾ വളരെ ബിസിയാണ്. പക്ഷെ പുള്ളിക്ക് ആവശ്യമുള്ള ഒരാൾ, ഒരു ദുനിയവിയായ ഒരു കാര്യത്തിന് ഒരാവശ്യമുള്ള ഒരു ആൾ അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നാൽ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ മൂപ്പര് മുട്ടും കാലിൻ്റെ മുകളിൽ എഴഞ്ഞിട്ട് അവിടെ വരും. അപ്പൊ ഈ ബിസിയും ബിസി അല്ലാത്തത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. വേണമെങ്കിൽ ചക്ക വേറ്റിലും കായ്ക്കും, വേണ്ടെങ്കിൽ കൊമ്പത്തും കായ്ക്കുകയില്ല എന്ന് ശകലത്തിന് അമ്പാലുനാവൂലാത്തത് കാലത്തിൽ ആറാവ് കാട്ടറബികൾ പറഞ്ഞു, ഞങ്ങളെ മഷൂലാക്കി. ഈ ബിസിയുടെ മറ്റൊരു വാക്കാണ് എന്ത്? മഷൂൽ ആക്കി കളഞ്ഞു. ആര്? അംബാരുന വാവുലാതുന, ഞങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുകളും. ഇത് മറ്റൊന്നിനും ബാധകമല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് സമയത്ത് ഇതൊക്കെ നമുക്ക് തടസ്സങ്ങളായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതേസമയം ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഇതൊക്കെ ഒരിക്കലും തടസ്സമായിട്ട് വരാറും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അറളീത്തും ബിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? മിനൽ ആഖിറത്തി, പരലോകത്തിനെ കാൾ. എന്നാൽ ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ ഇല്ല ഖലീൽ. മതാൽ എന്ന് പറഞ്ഞാൽ വിഭവം, അൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളല്ല. ഫിൽ ആഖിറത്തി, പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ ഇല്ലാ ഖലീൽ, വളരെ തുച്ഛമായതല്ലാതെ അല്ല. ഇല്ല തംഫിറു, ഇല്ല തംഫിറു, നിങ്ങൾ പുറപ്പെട്ടു പോകുന്നില്ലെങ്കിൽ വലിയ ഭീഷണിയാണ്, വലിയ ഒരു ഭീഷണിയാണ്. യുഹദ്ദിബുക്കും, നിങ്ങളെ അല്ല ശിക്ഷിക്കും. എങ്ങനത്തെ ശിക്ഷയാണ്? അദാബൻ അലീമൻ, വേദനാജനകമായ ശിക്ഷ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. ഹജ്ജിന് പോകുന്നവർക്കുള്ള ഒരു യാത്രയപ്പില്, ഹജ്ജിന് പോകുന്നവർ പാലിക്കേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഇത്രയും കർശനമായ നിയമങ്ങളൊക്കെ വെച്ചാൽ വലിയ വിഷമമുണ്ടാകും. മസ്കത്ത് ഇവിടുന്ന് പുറപ്പെടുന്ന ഒരു ഹജ്ജ് ഗ്രൂപ്പിൽ ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഒരു എന്ത് പറഞ്ഞു, ഉസ്താദെ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ പേര് നിങ്ങൾ അതിൽ നിന്ന് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയേക്കും. ഇത്ര അടങ്ങാറായിട്ട് ഇയാൾ ഹജ്ജിന് പോകണമെന്ന് അള്ളാഹുവിന് വല്ല നിർബന്ധമുണ്ടോ? അപ്പൊ പിന്നെ നടന്ന് തെളിച്ചയിലെ നടന്നിട്ടില്ലെങ്കിൽ നടന്നയിലെ തെളിക്കുക. പക്ഷെ ഈ ഹജ്ജ് ചെയ്യാനും യുദ്ധത്തിൽ പങ്കെടുക്കാനും പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു ആളൊന്നുമല്ല. എല്ലാത്തിനും കഴിവുള്ളതായ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഈ കൽപ്പിക്കുന്നത്. നമ്മൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും, നമ്മൾ ഈ ദീനിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതാണ്. അപ്പം ഇങ്ങനെ കുറെ ആളുകളെ ഇതാക്കിയിട്ട് ആളുകളെ ഈ ഇന്ന് പിന്തിരിപ്പിക്കാൻ കർശനമായ നിയമങ്ങളൊക്കെ അത് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് തന്നെ ഹജ്ജിന് കൊണ്ടുപോകേണ്ടത്, ഇല്ലെങ്കിൽ അതിൽ വലിയൊരു നേട്ടമില്ല. അവർക്ക് വെറുതെ സാമ്പത്തികമായ നഷ്ടം വരുത്തി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. വയസ്തബ്ദിൽ, വയസ്തബ്ദിൽ എന്ന് പറയാം, അവൻ പകരമാക്കുകയും ചെയ്യും. കൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത വേറൊരു സമൂഹത്തെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഏറ്റെടുത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു കൂട്ടർക്ക് അള്ളാഹു അത് നൽകും. ഔറസ്നാഹ കൗമൻ ആഖരി, നാം അതിനെ അനന്തരമാക്കി കൊടുത്തു വേറൊരു ജനതയ്ക്ക്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ഒരു കൂട്ടരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അവർ ചെയ്തിരുന്നില്ലെങ്കിൽ അവൻ അതിന് മറ്റേ ആ കാര്യം വേറൊരു കൂട്ടരെ ഏൽപ്പിച്ചു കൊടുക്കും. വലാ തദുറൂഹു ഷൈഅൻ, വലാ തദുറൂഹു ലറ യദുറു തദുറു തദുറൂന ലാ തദുറൂഹു, നിങ്ങൾ അവനെ ഉപദ്രവിക്കുകയില്ല. ഷൈഅൻ, ഒരു കാര്യത്തിലും നിങ്ങൾ പുറപ്പെട്ട് പോകുന്നില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വേറൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരാൻ അല്ലാഹു അങ്ങേറ്റം കഴിവുള്ളവനാണ്. ഇല്ലാ തൻസുറൂഹു, ഇല്ലാ തൻസുറൂഹു, എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു, തീർച്ചയായും അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, ഇത് അഖ്റജഹുല്ലദീന കഫറു. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി, ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വയം പുറപ്പെട്ടു. അഖ്റജ എന്ന് പറഞ്ഞാൽ വേറൊരാള് താക്കി, നസലിയും അൻസലിയും പോലെ. അല്ലെങ്കിൽ നസലയും നസലയും പോലെ, നസലയും നസലയും അൻസലയും ഒരേ മീനിങ് ആണ് മലയാളത്തിൽ വരിക. അപ്പം ഇത് അഖ്റജഹുല്ലദീന കഫറു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് അഖ്റജ, ഇത് ഇതെന്ന് പറഞ്ഞാല് സന്ദർഭം. അഖ്റജഹുല്ലദീന കഫറു, അവിശ്വസിച്ചവർ അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തിൽ അല്ലാഹു അദ്ദേഹത്തെ സന്ദർഭം എങ്ങനെയാ പുറത്താക്കിയത്? സാനിയ ഇസ്നൈനി, രണ്ടിൽ രണ്ടാമനായിക്കോ. സാനിയ എന്ന് പറഞ്ഞ രണ്ടാമൻ, ഇസ്നൈനി രണ്ട്. ഇദ് ഹുമാ, അവർ രണ്ട് പേരും ആയിരുന്ന സന്ദർഭം. ഫിൽ ഗാർ, ഗുഹയിൽ, ഗാർ രണ്ട് ആളുകൾ. ഇത് യഖൂലു, അദ്ദേഹം പറഞ്ഞ സന്ദർഭം. ലി സാഹിബിഹി, തന്റെ സുഹൃത്തിനോട്. ലാ തഹസൻ, ലാ തഹസൻ, താങ്കള് വ്യസനിക്കേണ്ടതില്ല. വ്യസനവും ദുഃഖവും ഒന്ന് തന്നെയാണ് അല്ലേ? എന്താണ് അത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം? വ്യസനവും ദുഃഖവും തമ്മിൽ എന്താണ് വ്യത്യാസം? സാഡ്, സാഡ്നെസ്സും സോറവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ? ഉണ്ടല്ലേ. അതെന്താണ് വ്യത്യാസം? ലാ തഹസൻ, താങ്കള് ദുഃഖിക്കേണ്ടത്. ഇന്നല്ലാഹ മഹന, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു മഹന ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ സക്കീനത്ത ഹൂ എന്നാണ് അല്ലാഹുവിന്റെ ഒരു ശാന്തി. ഫൻസൽ അല്ലാഹു, അല്ലാഹു അപ്പോൾ ഇറക്കി. സക്കീനത്ത ഹൂ അവന്റെ ശാന്തിയല്ല, അത് മറ്റുള്ളവരുടെ ശാന്തിയല്ല. അലൈഹി അദ്ദേഹത്തിന്റെ മേൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് മറ്റേതാണല്ലോ. ഇത് നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും സങ്കടപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. പക്ഷെ ഇവിടെ തുടങ്ങുന്നത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഇത് രണ്ടും ആവാന്നാ പറഞ്ഞു ഇബ്നു കസീറിന്റെ ഇതില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശ്യമാകാം അബൂബക്കർ സിദ്ദീഖ്, എങ്കിലും അബൂബക്കറിനെ ഉദ്ദേശിക്കാനാണ് കൂടുതൽ ന്യായമെന്ന്. അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബിജുനൂദിൻ ലം തറൂഹ, ബിജുനൂദിൻ ഒരു സൈന്യത്തെ കൊണ്ട്, ലം തറൂഹ നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് സൈന്യങ്ങൾ? ജുന്ത്, ജുനൂദ് സൈന്യങ്ങൾ. ഒരു തരം എന്നുള്ളതാണ്, ഒരു തരം സൈന്യങ്ങൾ. ജുന്ത് അതിൻ്റെ സിംഗുലർ ആണ്, ജുനൂദാണ് പ്ലൂരൽ. വജാല, അവൻ ആക്കുകയും ചെയ്തു, അല്ലാഹു ആക്കുകയും ചെയ്തു. കലിമത്തല്ലദീന കഫറു അസ്സുഫുല, കലിമത്തല്ലദീന കഫറു അസ്സുഫുല, കലിമത്തല്ലദീന കഫറു അവിശ്വസിച്ചവരുടെ വാക്കിനെ അല്ലാഹു ആക്കി. അസ്സുഫുല താഴെ ആക്കി. വ കലിമത്തുല്ലാഹി അള്ളാഹുവിന്റെ കലിമത്ത് ഹിയൽ ഉല്യ, അതാണ് മേലെ, അഴലയും അസ്ഫലും. വല്ലാഹു, അള്ളാഹു അസീസുൻ പ്രതാപവാനാണ്, ഹക്കീമുൻ യുക്തിമാനും. അവിടെ നിൽക്കട്ടെ.